2022 ജനുവരി 16 ഞായർ വാരാന്ത്യ കൗമുദിയുടെ 2 പേജിൽ നിന്ന് മയിൽപീലി മഞ്ജു വെള്ളാനി എഴുതുന്ന പ്രതിവാര പംക്തി വായിക്കുന്നത് രമ്യ. ഭക്തിയുടെ കടലും യുക്തിയുടെ കരയും. ഉത്തമ ഈശ്വര വിശ്വാസി ഒരിക്കലും യുക്തിവാദിയെ അപഹസിക്കില്ല. അതുപോലെ യഥാർത്ഥ യുക്തിവാദി വിശ്വാസിയെ അവഹേളിക്കുകയുമില്ല. കാരണം ഭക്തിയും വിഭക്തിയും യുക്തിയും സഹോദരങ്ങളാണ്. സർവകലാശാല അധ്യാപകനായി വിരമിച്ച ഡോക്ടർ ശശിധരൻ തികഞ്ഞ യുക്തിവാദിയും ശിഷ്യനുമായ വിനീതിനോട് പറഞ്ഞു, ഈശ്വരനില്ലെന്ന് വാദിച്ച് വിലപ്പെട്ട ജീവിതം പാഴാക്കരുത്. അതുപോലെ പ്രകൃതി തുറന്നു വച്ചിരിക്കുന്ന ജ്ഞാനവിജ്ഞാനങ്ങളുടെ ഖനിയിലേക്ക് ഇറങ്ങാതെ കരയിൽ നിന്ന് ഈശ്വരനു വേണ്ടി വക്കാലത്തെടുത്ത് സമയം ദുർവിനിയോഗം ചെയ്യുന്നതും ശരിയല്ല. കാരണം യുക്തിക്കും വിശ്വാസത്തിനും സ്വന്തം നിലനിൽപ്പുണ്ട്. പരസ്പര സഹായമൊന്നും വേണ്ട. മികച്ച അധ്യാപകനും പ്രഭാഷകനുമായ ശശിധരന്റെ വാക്കുകൾ കേട്ട് വിനീത് നെറ്റിച്ചുളിച്ചു. എന്റെ നെറ്റിയിൽ കുറിയുണ്ട്, പക്ഷെ നിന്നേക്കാൾ കടുത്ത യുക്തിവാദിയായിരുന്നു പഠിക്കുന്ന കാലത്ത് ഞാൻ, ഡോക്ടർ ശശിധരൻ പറയാൻ തുടങ്ങി. പെണ്ണു കാണാൻ പോയപ്പോൾ ആ വീട്ടുകാരോട് ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞ് ഭാര്യയ്ക്ക് ഏത് ക്ഷേത്രത്തിലും പോകാം, ഒപ്പം ചെല്ലണമെന്ന് നിർബന്ധിക്കരുതെന്ന് മാത്രം. കാരണം ഹസ്തരേഖയിലും ജ്യോതിഷത്തിലുമൊന്നും തനിക്ക് വിശ്വാസമില്ല. ചായയുമായി വന്ന പെൺകുട്ടിയുടെ നെറ്റിയിൽ ചന്ദനക്കുറി ഉണ്ടായിരുന്നു. പെൺവീട്ടുകാർ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. അങ്ങനെ കല്യാണം നടന്നു. വിശ്വാസങ്ങൾക്കെതിരെ ചോര തിളച്ചു മറിയുന്ന കാലം. ആയിടേക്കാണ് ഒരു ബന്ധു വീട്ടിൽ വെച്ച് എരിങ്ങൽ കൃഷ്ണപണിക്കരെ പണ്ഡിതനും ജ്യോതിഷ ആചാര്യനുമാണെന്ന് ബന്ധു വീട്ടുകാർ പരിചയപ്പെടുത്തിയത്. അത് രണ്ടും കേട്ടതോടെ അതുവരെ വിനയത്തോട് ശ്രദ്ധിച്ചിരുന്ന പണിക്കരോട് നീരസം തോന്നി. അത് മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല. മാഷി ഏതു വർഷം ഏതു മാസം ജനിച്ചതാണ് എന്ന പണിക്കരുടെ ചോദ്യത്തിന് പരമപുച്ഛത്തോടെയാണ് മറുപടി നൽകിയത്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 44 വയസ്സിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാനത്തെത്തും. വലിയ വലിയ ബിരുദങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. പണിക്കരുടെ ഈ വാക്കുകൾ കേട്ട് കളിയാക്കുന്ന മട്ടിൽ ഉറക്കെ ചിരിച്ചു. അത് വേണ്ടായിരുന്നു എന്ന മട്ടിലായിരുന്നു ബന്ധു വീട്ടുകാരുടെ മുഖഭാവം. ഒരു ഭാവഭേദവുമില്ലാതെ പുഞ്ചിരി തൂവിയിരിക്കുകയാണ് കൃഷ്ണൻ പണിക്കർ. ഞാൻ പറഞ്ഞത് എഴുതി പോക്കറ്റിൽ ഇട്ടോളൂ, എന്തെങ്കിലും നടക്കുമ്പോൾ അറിയിക്കാൻ മടിക്കേണ്ട. സ്വന്തം മനസ്സിനോട് സമ്മതിച്ചാലും മതി, കാരണം മനുഷ്യാവസ്ഥയല്ലേ. പണിക്കരുടെ ഓർമ്മപ്പെടുത്തൽ. പ്രവചനം കേട്ട ശേഷം ഇന്ത്യയിലൂടെയും അവിശ്വാസത്തിലൂടെയും 2 വർഷം പൂർത്തിയായി. അപ്പോഴാണ് വിദേശ സർവകലാശാലയിൽ ഉപരിപഠനത്തിന് ക്ഷണം കിട്ടിയത്. ഗവേഷണ ബിരുദവും പുരസ്കാരങ്ങളുമായി മടങ്ങി വന്നു. നിനച്ചിരിക്കാതെ ലഭിച്ച വലിയ സ്ഥാനലബ്ധി. ഗാനഗന്ധർവൻ യേശുദാസ് ദർശനത്തിനെത്തുന്ന മൂകാംബികയിൽ ആദ്യമായി പോയി. സന്തോഷവും അഭിമാനവുമായി സഹധർമ്മിണിയും ഒപ്പം. അവിടെ പ്രാർത്ഥിച്ചു നിന്നപ്പോഴാണ് പഴയ ജ്യോതിഷ പ്രവചനം ഓർമ്മ വന്നത്. ആ പ്രവചനത്തിന് സാക്ഷ്യം വഹിച്ച ബന്ധുഭവനത്തിലേക്ക് ഫോൺ ചെയ്തു. മൂകാംബികയിൽ നിൽക്കുകയാണെന്ന് കേട്ടപ്പോൾ അവർക്ക് അതിശയം. ഇരിങ്ങൽ കൃഷ്ണൻ പണിക്കരെ കുറിച്ച് ചോദിച്ചപ്പോൾ അല്പസമയം മൗനം. വീണ്ടും തിരക്കിയപ്പോൾ 1 വർഷം മുമ്പ് യുക്തിയും ഭക്തിയും ശക്തിയൊന്നുമില്ലാതെ ലോകത്തേക്ക് അദ്ദേഹം യാത്രയായെന്ന് പറഞ്ഞു. വല്ലാത്ത വിഷമം തോന്നി. ഡോക്ടർ ശശിധരന്റെ വാക്കുകൾ സശ്രദ്ധം കേട്ടിരുന്ന ശിഷ്യൻ വിനീതിന്റെ മുഖത്ത് അതിശയം. ഓരോ ക്ഷേത്രത്തിലും ദർശനത്തിനെത്തുമ്പോൾ എന്റെ യുക്തിക്ക് പുതിയ തിളക്കം, ഭക്തിക്ക് അതിലേറെ ശോഭ. കാരണം ഒരേ നാണയത്തിന്റെ 2 വശമല്ലേ. ശശിധരൻ മാഷിന്റെ വാക്കുകളിൽ നെല്ലും പതിരും തിരിയുമ്പോൾ വിനീതിനെ നോക്കി മാഷ് ചിരിച്ചു. കരയിൽ നിന്ന് കടലു കാണണം, കടലിൽ നിന്ന് കര കാണണം, രണ്ടും ചേരുമ്പോഴേ ഭൂമി ആകുകയുള്ളൂ. വാദിച്ചും തർക്കിച്ചും പാഴാക്കാനുള്ളതല്ല മനുഷ്യജന്മം. ഡോക്ടർ ശശിധരന്റെ വാദത്തോട് യോജിച്ച പോലെ വിനീത് തലയാട്ടി.